അധ്യായം 34 ക്ഷണം. വിശുദ്ധ മത്തായി 11 28 മുതൽ 30 വരെ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്നെ അനുഗമിച്ച പുരുഷാരത്തോട് യേശു അരുളി ചെയ്തതാണ് ആശ്വാസം പകരുന്ന ഈ വാക്കുകൾ. തന്നിൽ കൂടെ മാത്രമേ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ലഭ്യമാകുകയുള്ളൂവെന്ന് യേശു പറഞ്ഞു. സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് പരിജ്ഞാനം പ്രാപിച്ചവരാണ് തൻ്റെ ശിഷ്യന്മാർ എന്ന് ക്രിസ്തു പറഞ്ഞു. എങ്കിലും യേശുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ഒരുവൻ പോലും ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും യേശുവിൻ്റെ സന്നിധിയിൽ കടന്നുയല്ല. വളരെ കൃത്യനിഷ്ഠയോടുകൂടി മതാനുഷ്ഠാനങ്ങൾ നിർവഹിച്ചു പോകുന്ന ശാസ്ത്രിമാർക്കും റബിമാർക്കും എന്തിൻ്റെയോ കുറവ് അനുഭവപ്പെട്ടിരുന്നു. പാപപരിഹാരാർത്ഥം അവർ ചെയ്തിരുന്ന സ്വയം ദണ്ഡനങ്ങൾക്ക് ആ കുറവ് നികത്തുവാൻ കഴിഞ്ഞില്ല. ചുങ്കക്കാരും പാപികളും ജഡീകവും ഭൗമികവുമായ കാര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്തിയവരെന്ന് ഭാവിച്ചിരുന്നു. എങ്കിലും അവരുടെ ഹൃദയങ്ങളിൽ അവിശ്വാസവും ഭയവും കുടികൊണ്ടിരുന്നു. ആശകൾ തകർന്നവരും ലോകാസുഖങ്ങൾക്കൂടെ ആത്മാവിൻ്റെ അഭിവാഞ്ചകളെ സംതൃപ്തരാക്കുവാൻ ശ്രമിക്കുന്നവരുമായ ദുഃഖിതരായ ആളുകളെ തൻ്റെ അടുത്തേക്ക് വനാശ്വാസം പ്രാപിക്കുവാൻ യേശു ക്ഷണിച്ചു. യേശു കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഈ വാക്കുകൾക്കൂടെ യേശു എല്ലാ മനുഷ്യരോടും സംസാരിക്കുകയാണ്. മനുഷ്യർ അറിഞ്ഞാലും ഇല്ലെങ്കിലും എല്ലാവരും ഭാരങ്ങൾ ചുമക്കുന്നവരും ക്ഷീണിതരുമാണ്. ക്രിസ്തുവിന് മാത്രം മാറ്റാൻ കഴിയുന്ന ചുമടുകൾക്ക് കീഴെ എല്ലാവരും ഭാരം കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. പാപഭാരമാണ് നാം വഹിക്കുന്ന ഏറ്റവും വലിയ ഭാരം. നാം ഈ ഭാരം വഹിക്കേണ്ടതായി വരികയാണെങ്കിൽ അത് നമ്മെ തളർത്തിക്കളയും. എന്നാൽ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തവൻ നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. യെശയ്യാവ് 53:6. നമ്മുടെ അകൃത്യത്തിൻ്റെ ഭാരം അവൻ വഹിച്ചു. ക്ഷീണിതരായ നമ്മുടെ തോളിൽ നിന്ന് യേശു ഭാരം ഏറ്റെടുത്തു. യേശു നമുക്ക് സ്വസ്ഥത നൽകും. ദുഃഖത്തിൻ്റെയും ജീവിതക്ലേശങ്ങളുടെയും ഭാരം യേശു വഹിക്കും. എല്ലാ ഭാരവും അവൻ്റെ മേലിട്ടുകൊള്ളുവാൻ യേശു നമ്മോട് പറയുന്നു. യേശുവിൻ്റെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനമുണ്ട്. മനുഷ്യവർഗത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നേക്കുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് അവങ്കിലേക്ക് നോക്കുന്ന ഏവരെയും യേശു കാണുന്നു. മനുഷ്യവർഗത്തിൻ്റെ ബലഹീനത യേശു അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്നും പരീക്ഷകളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും കർത്താവിനറിയാം. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ഭയപ്പെടുന്ന ദൈവപൈതലേ, അവൻ നിന്നെ കാത്തു സൂക്ഷിക്കുന്നു. നീ പരീക്ഷിക്കപ്പെടുന്നുവോ, അവൻ നിന്നെ ശക്തീകരിക്കും. നീ അജ്ഞതയിൽ കഴിയുന്നുവോ, അവൻ നിന്നെ പ്രകാശിതനാക്കും. നിനക്ക് മുറിവുകളുണ്ടോ, അവൻ നിന്നെ സൗഖ്യമാക്കും. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനം 147:4-3. എൻ്റെ അടുക്കൽ വരുവീൻ, യേശുവിൻ്റെ ക്ഷണമാണ്. നിങ്ങളുടെ ആകുലങ്ങളും ശോധനകളും എന്തായിരുന്നാലും കർത്താവിൻ്റെ സന്നിധിയിൽ വയ്ക്കുക. കഷ്ടത സഹിപ്പാനുള്ളതായ ശക്തി നിങ്ങൾക്ക് അവൻ തരും. വിഷമ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാനുള്ളതായ വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. നിങ്ങൾ ക്ഷീണിതനും നിസ്സഹായനുമായിക്കൊള്ളട്ടെ, എന്നാൽ അവൻ്റെ ബലം നിങ്ങളെ അനേകം മടങ്ങ് ശക്തീകരിക്കും. നിങ്ങളുടെ ഭാരങ്ങൾ കഠിനമായിക്കൊള്ളട്ടെ, അവയെ വഹിക്കുവാൻ ഒരുക്കമുള്ളവനായ കർത്താവിൻ്റെ മേൽ ഇട്ടാൽ നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായ സ്വസ്ഥത ലഭിക്കും. ക്രിസ്തു നൽകുന്ന അസ്വസ്ഥതയ്ക്ക് ചില വ്യവസ്ഥകളുണ്ട്. എല്ലാവരും പാലിക്കാവുന്നവയാണ് ആ വ്യവസ്ഥകൾ. യേശു നൽകുന്ന സ്വസ്ഥത എങ്ങനെ അവകാശമാക്കാമെന്ന് യേശു നമ്മോട് പറയുന്നു. എൻ്റെ നുഖമേറ്റുകൊള്ളുക, സേവനത്തിൻ്റെ പ്രതീകമാണ് നുഖം. കന്നുകാലികളെ നുഖം ധരിപ്പിക്കുന്നത് അവയെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഫലപ്രദമായ വേല അവയെക്കൊണ്ട് ചെയ്യിക്കുന്നതിന് നുഖം ആവശ്യമാകുന്നു. നമ്മൾ ജീവൻ നിലനിൽക്കുന്നതുവരെ നാം സേവനം ചെയ്യേണ്ടവരാണെന്ന് ഈ ഉദാഹരണം നമ്മെ പഠിപ്പിക്കുന്നു. യേശുവുമായി കൂട്ടുവേലക്കാർ ആയിത്തീരേണ്ടതിന് യേശുവിൻ്റെ നുഖം നാം ഏറ്റുകൊള്ളണം. നമ്മെ സേവനത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന നുഖം ദൈവകൽപ്പനയാകുന്നു. ഏദൻ തോട്ടത്തിൽ വെളിപ്പെടുത്തപ്പെട്ടതും സീനായി പർവ്വതത്തിൽ വെച്ച് വിളംബരം ചെയ്യപ്പെട്ടതും പുതിയ കൽപ്പനയിൽ ഹൃദയത്തിൽ എഴുതപ്പെട്ടതുമായ മഹത്തായ സ്നേഹത്തിൻ്റെ കൽപ്പന മനുഷ്യനെ ദൈവവുമായി ബന്ധിപ്പിക്കുന്നു. നമ്മുടെ സ്വന്തം ഹിതത്തിന് വഴിപ്പെട്ട് സ്വച്ഛാനുസരണം നടന്നാൽ നാം സാത്താൻ്റെ തന്ത്രത്തിൽപ്പെടുകയും അവൻ്റെ സ്വഭാവത്തിന് അടിമയായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ശ്രേഷ്ഠവും ഔന്നത്യത്തിലേക്ക് നയിക്കുന്നതുമായ ദൈവഹിതം അനുഷ്ഠിക്കുന്നതിന് യേശു നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നാം ക്ഷമയോട് ബുദ്ധിപൂർവമായ സേവനത്തിൻ്റെ ചുമതലകളെ ഏറ്റെടുക്കുന്നത് കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സേവനമാകുന്ന നുഖം ക്രിസ്തു തന്നെ മനുഷ്യാവതാരമെടുത്ത് വഹിച്ചു. യേശു പറഞ്ഞു, എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. സങ്കീർത്തനം 40:8. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. യോഹന്നാൻ 6:38. ദൈവസ്നേഹവും തന്നിൽ തന്നെ ഉണ്ടായിരിക്കുന്ന തീക്ഷ്ണതയും വീഴ്ച ഭവിച്ച മനുഷ്യവർഗത്തോടുള്ള സ്നേഹവുമായിരുന്നു കഷ്ടം സഹിക്കുന്നതിന് യേശുവിനെ ഭൂമിയിലേക്ക് വരുവാൻ പ്രേരിപ്പിച്ചത്. തൻ്റെ ജീവിതത്തെ നയിച്ച ശക്തി ആ ശ്രേഷ്ഠ തത്വങ്ങളായിരുന്നു. ഈ തത്വം നാമും സ്വീകരിപ്പാൻ യേശു നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ലോകത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാൻ ശ്രമിച്ചതുകൊണ്ട് ജീവിതം ക്ലേശകരമാക്കി തീർത്ത അനേകരുണ്ട്. അവർ ലോകവഴികളെ തിരഞ്ഞെടുക്കുകയും തന്മൂലം ഉളവാകുന്ന പ്രശ്നങ്ങളിൽ പതിക്കുകയും ലോകമാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ സ്വഭാവം കളങ്കപ്പെടുകയും ജീവിതം ദുർവഹമായി തീരുകയും ചെയ്യുന്നു. തങ്ങളുടെ ഇച്ഛകളെ ലൗകിക മോഹങ്ങളെയും തൃപ്തിപ്പെടുന്നതിന് മനസാക്ഷിയെ ചവിട്ടിമതിക്കുകയും തങ്ങളുടെ മേൽ ദുഃഖഭാരം വരുത്തിവെക്കുകയും ചെയ്യുന്നു. തുടർച്ചയായുള്ള ആകുലചിന്ത ജീവശക്തികളെ ബലഹീനമാക്കുന്നു. ഈ അടിമനുഖം നമ്മിൽ നിന്ന് എടുത്തു കളയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. തൻ്റെ നുഖം ഏറ്റുകൊള്ളുവാൻ യേശു ക്ഷണിക്കുന്നു. എൻ്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ കർത്താവ് നമ്മോട് പറയുന്നു. അതോടുകൂടി ജീവിതത്തിനാവശ്യമായ എല്ലാ നല്ല കാര്യങ്ങളും ലഭിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. ആകുല ചിന്തയ്ക്ക് ഭാവിയെ വിവേചിപ്പാൻ കഴിയുകയില്ല. അത് അന്ധനെപ്പോലെയാണ്. എന്നാൽ യേശു ആരംഭം മുതൽ അവസാനം വരെ കാണുന്നു. എല്ലാ പ്രയാസഘട്ടങ്ങളിലും ആശ്വാസം പ്രാപിപ്പാനുള്ളതായ വഴി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. നമ്മെ സഹായിക്കുന്നതിന് സ്വർഗസ്ഥ പിതാവിന് 1000 വഴികളാണുള്ളത്. അവയെ ഗ്രഹിപ്പാൻ നമുക്ക് സാധ്യമല്ല. ദൈവാശുശ്രൂഷയ്ക്കും ദൈവനാമ മഹത്വത്തിനും പ്രഥമസ്ഥാനം നൽകുന്നവരുടെ പ്രശ്നങ്ങൾ അലിഞ്ഞു പോവുകയും അവരുടെ മാർഗം സുഗമമായി തീരുകയും ചെയ്യും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ക്രിസ്തുവിൽ നിന്ന് സൗമ്യതയും താഴ്മയും പഠിക്കേണ്ടതിന് നാം അവൻ്റെ വിദ്യാലയത്തിൽ പ്രവേശിക്കേണ്ടതാണ്. സ്വർഗത്തിൽ നിന്ന് പ്രവേശിക്കുന്നതിനുള്ള പരിശീലനം ആത്മാവൻ ലഭിപ്പാൻ ഈ വിദ്യാലയത്തിൽ പരിശീലിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇതിന് വീണ്ടെടുപ്പ് എന്ന് പറയുന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ച പരിജ്ഞാനം പ്രാപിക്കലാണ് ഈ പരിശീലനം കൊണ്ട് സാധ്യമാക്കുന്നത്. അന്ധകാര പ്രഭുവിൻ്റെ വിദ്യാലയത്തിൽ നിന്ന് പരിചയിച്ചിട്ടുള്ള ആശയങ്ങൾ, ശീലങ്ങൾ, പ്രവർത്തനങ്ങൾ തുടങ്ങിയവയിൽ നിന്നുള്ള മോചനമാണ് ഇവിടെ നേടിയെടുക്കുന്നത്. ദൈവത്തോട് അവിശ്വസ്ത പുലർത്തുന്ന എല്ലാ തിന്മകളിൽ നിന്നും ആത്മാവ് മോചനം പ്രാപിക്കേണ്ടതാണ്. ദൈവമായി പരിപൂർണ ഐക്യം പുലർത്തിയിരുന്ന ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ പൂർണ്ണ സമാധാനമുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ പ്രശംസയിൽ യേശു മതിമറക്കുകയോ അവരുടെ വിമർശനത്തിൽ നിരാശയുള്ളവനായി തീരുകയോ ചെയ്തില്ല. ഭയങ്കരമായ എതിർപ്പുകൾ ഉണ്ടായപ്പോഴും മറ്റുള്ളവർ തന്നോട് ക്രൂരമായി ഇടപെട്ടപ്പോഴും യേശു ധീരത കൈവിടിഞ്ഞില്ല. എന്നാൽ തൻ്റെ അനുയായികളായ പലരും ഉത്കണ്ഠാകുലരും ഹൃദയം കലങ്ങിയവരുമായിരുന്നു. അവർ സ്വയം ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വിമുഖത കാണിച്ചതുകൊണ്ടായിരുന്നു ഇപ്രകാരം അധൈര്യപ്പെട്ടത്. അവർ സമ്പൂർണമായി തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള സമ്പൂർണ്ണ സമർപ്പണം കൂടാതെ സമാധാനം കാണുവാൻ സാധ്യമല്ല. സ്വയം സ്നേഹമാണ് അസ്വസ്ഥത ജനിപ്പിക്കുന്നത്. ഉയരത്തിൽ നിന്ന് നാം വീണ്ടും ജനിക്കുമ്പോൾ യേശുവിൻ്റെ അത്രേ ഭാവം നമുക്കും ലഭിക്കും. നാം രക്ഷപ്പെടുവാൻ സ്വയം വിനയാന്യതനായ ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഉന്നത സ്ഥാനത്തിന് വേണ്ടി നാം മത്സരിക്കുകയില്ല. യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് അവനിൽ നിന്ന് പഠിക്കുവാൻ നാം താല്പര്യം കാട്ടും. ബാഹ്യ പ്രകടനങ്ങളിലും ശബ്ദകോലാഹലങ്ങളിലും സ്വന്ത ശക്തിയിൽ ഊന്നിക്കൊണ്ടുള്ള ശക്തി പ്രകടനങ്ങളിലുമല്ല നമ്മുടെ പ്രവൃത്തിയുടെ മഹാത്മ്യം സ്ഥിതി ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കും. നാം പരിശുദ്ധാത്മാവിന് എത്രമാത്രം കീഴ്പ്പെട്ടുന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ശ്രേഷ്ഠത ഗണിക്കപ്പെടുന്നത്. ദൈവത്തിലുള്ള ആശ്രയം ഹൃദയത്തിൻ്റെ ശ്രേഷ്ഠ ഗുണങ്ങളെ പ്രകടമാക്കുന്നു. അതും ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കുന്നു. ഭാരത്തെ ലഘൂകരിക്കുന്നതിനും ഭാരം വലിക്കുവാൻ മൃഗങ്ങളെ സഹായിക്കുന്നതിനുമാണ് നുഖം അവയുടെ മേൽ വയ്ക്കുന്നത്. ക്രിസ്തുവിൻ്റെ നുഖവും അതുപോലെയാകുന്നു. ദൈവഹിതത്തിന് നമ്മുടെ മനസ്സുകളെ കീഴ്പ്പെടുത്തുകയും ദൈവീക ദാനങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുകയും ചെയ്യുമ്പോൾ ജീവിതഭാരങ്ങൾ ലഘൂകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് അനുഭവമാകും. ദൈവത്തിൻ്റെ ന്യായപ്രമാണമനുസരിച്ച് നടക്കുന്നവർ ക്രിസ്തുവിനോടൊന്നിച്ച് നടക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഹൃദയം വിശ്രമം കണ്ടെത്തുന്നു. നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ, ഞാൻ നിന്നെ അറിയുമാറാകട്ടെ എന്ന് മോശ പ്രാർത്ഥിച്ചപ്പോൾ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് യഹോവ അരുളിച്ചെയ്തു. പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട ദൂത് ഇതായിരുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. പുറപ്പാട് 33:13, യിരെമ്യാവ് 6:16. കർത്താവ് പറയുന്നു, അയ്യോ, നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ നിന്റെ സമാധാന നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു യെശയ്യാവ് 48:18. ക്രിസ്തുവിൻ്റെ വാക്കിനെ വിശ്വസിക്കുകയും ക്രിസ്തുവിൻ്റെ സംരക്ഷണത്തിനായി ആത്മാക്കളെ ഭരമേൽപ്പിക്കുകയും അവൻ്റെ ആജ്ഞയ്ക്കനുസൃതമായി ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുന്നവർ സമാധാനവും ശാന്തിയും പ്രാപിക്കും. യേശു തൻ്റെ സാന്നിധ്യത്താൽ അവരെ സന്തുഷ്ടരാക്കുമ്പോൾ ലോകത്തിലുള്ള യാവൊന്നും അവരെ അസുന്ദരഷ്ടാക്കുവാൻ സാധ്യമല്ല. പരിപൂർണ അനുസരണത്തോടുകൂടെ പരിപൂർണ സമാധാനവുമുണ്ട്. കർത്താവ് പറയുന്നു, സ്ഥിരമാനസന്നിധിയിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യെശയ്യാവ് 26:3. നമ്മുടെ ജീവിതം കുരുക്കി വീണ ചരട് പോലെയാവാം. എന്നാൽ നമ്മെ ജ്ഞാനിയായ കർത്താവിന് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ മഹത്വത്തിനായി നമ്മുടെ ജീവിതത്തെയും സ്വഭാവത്തെയും ദൈവം രൂപാന്തരപ്പെടുത്തും. ക്രിസ്തുവിൻ്റെ സ്വഭാവം അഥവാ മഹത്വം പ്രതിഫലിപ്പിക്കുന്ന ജീവിതത്തെ ദൈവം പ്രതിസായിൽ ചേർത്തുകൊള്ളും. വെള്ള ധരിച്ചുകൊണ്ട് പുതുതാക്കപ്പെട്ട ഒരു മനുഷ്യവർഗം ദൈവത്തോടുകൂടെ നടക്കും. അവർ അതിനുള്ള യോഗ്യത പ്രാപിച്ചിരിക്കും. യേശുവിൽ കൂടുന്ന വിശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗം ഇവിടെ ആരംഭിക്കുന്നു. വരുവീൻ, എന്നോട് പഠിപ്പീൻ എന്ന ക്ഷണത്തിനനുകൂലമായി നമുക്ക് പ്രതികരിക്കാം. അങ്ങനെ നാം ചെയ്യുമ്പോൾ നിത്യജീവൻ ഇവിടെ തുടങ്ങുന്നു. ക്രിസ്തുവിൽ കൂടെ ദൈവവുമായുള്ളതായ ഒരിക്കലും അവസാനിക്കാത്ത സാമീപ്യമാണ് സ്വർഗം. സന്തോഷത്തിൻ്റെ സ്വർഗീയ മഹത്വം അപ്പോൾ നമുക്ക് കൂടുതലായി വെളിപ്പെടുത്തി തരും. ദൈവത്തെ കൂടുതലായി നാം അറിയുമ്പോൾ നമ്മുടെ സന്തോഷം കൂടുതൽ വർദ്ധിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ നാം ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നാം നിറയുകയും അവൻ്റെ സാന്നിധ്യത്താൽ നാം സംതൃപ്തരാകുകയും ചെയ്യും. മനുഷ്യന് ഉൾക്കൊള്ളാവുന്നത്രയും ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് ലഭിക്കും. എന്നാൽ വരുവാനുള്ള ജീവിതവുമായി തുലനം ചെയ്യുമ്പോൾ ഇതേതാണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ മുമ്പിലിരുന്ന് അവൻ്റെ ആലയത്തിൽ അവനെ രാപ്പകൽ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിൻ്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനിരെല്ലാം തുളച്ചു കളയുകയും ചെയ്യും. വെളിപ്പാട് 7:15-17.